എല്ലാവരും ബൈബിൾ തുറക്കുവീൻ. എഫേസ്യ ലേഖനം 3:14-19 വായിക്കാം. ദൈവസ്നേഹത്തിന്റെ നീളം, വീതി, ആഴം, ഉയരം എന്തെന്ന് നിങ്ങൾ സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കണം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയണം. കരുണാസമ്പന്നനായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനം യേശുക്രിസ്തുവിൽ കൂടെയാണ് ലോകമറിഞ്ഞത്. ആ സ്നേഹത്തിന് നീളമുണ്ട്, വീതിയുണ്ട്, ആഴമുണ്ട്, ഉയരമുണ്ട്. എന്താണ് നീളം? എഫേസ്യ ലേഖനം 1:4, ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ സ്നേഹിച്ച സ്നേഹം. യിർമ്യാ പ്രവചനം 31:3, നിത്യ സ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ച സ്നേഹം. നിത്യത മുതൽ നിത്യത വരെ നിലനിൽക്കുന്നതാണ് ദൈവസ്നേഹം. എന്താണ് അതിന്റെ ആഴം? 86-ാമത്തെ സങ്കീർത്തനത്തിന്റെ 13-ാം വാക്യത്തിൽ, എന്നോടുള്ള നിന്റെ ദയ വലുതല്ലോ, നീ എന്റെ പ്രാണനെ അധമപാതാളത്തു നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അഴുകി നാറി ശവസമാനരായ പാപികളെ പാതാളത്തിന്റെ ആഴത്തിൽ പോകേണ്ട നമ്മെ അവിടെ നിന്ന് ഉയർത്തിയതാണ് ദൈവസ്നേഹം. എന്താണ് ദൈവസ്നേഹത്തിന്റെ ഉയരം? എഫേസ്യ ലേഖനം 2:7, ക്രിസ്തുവിനോടുകൂടെ പിതാവ് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ദൈവസ്നേഹത്തിന്റെ വീതി? യോഹന്നാൻ 3:16, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം ലോകത്തെ സ്നേഹിച്ചു. നിത്യത വരെയുള്ള സ്നേഹമാണ് നീളം. പാതാളത്തിന്റെ ആഴത്തിൽ ഉയർത്തിയതാണ് അതിന്റെ ആഴം. സ്വർഗത്തിൽ നമ്മളെ ഇരുത്തിയതാണ് അതിന്റെ ഉയരം. സമസ്ത ലോകത്തിനെ സ്നേഹിച്ചതാണ് അതിന് വീതിയെങ്കിൽ നമുക്ക് എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? അത്യുന്നത ദൈവത്തിന്റെ സ്നേഹത്തെ ലോകത്തിൽ പ്രദർശിപ്പിച്ച വ്യക്തിത്വമാണ് കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ സ്നേഹം അൺമെറിറ്റഡ് ലവ് അഥവാ ഫോർഗീവിംഗ് ലവ്. തുറക്കുവീൻ റോമാലേഖനം 5:6-10 മൂന്ന് വാക്യങ്ങൾ പടിപടിയായി ദൈവസ്നേഹത്തിന്റെ ആഴം, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴം വർണ്ണിച്ചിരിക്കുന്നത് കാണുവീൻ. വി വെർ വീക്ക്, ബലഹീനരായിരിക്കുമ്പോൾ നമുക്കൊണ്ട് മരിച്ചു. 8-ാം വാക്യം,
ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ.
ഒരു പടിയും കൂടെ താഴോട്ട് വന്നു. നമ്മൾ ബലഹീനര് മാത്രമല്ല, പാപികളായിരുന്നു. അപ്പോൾ തന്നെ അഭക്തർക്ക് വേണ്ടി മരിക്കയാൽ
ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു.
ഇനി ഒരു പടിയും കൂടെ താഴെ 10-ാം വാക്യം വായിക്കുവി,
ശത്രുക്കളായിരിക്കുമ്പോൾ
തന്നെ
നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ
ദൈവത്തോട്
നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും.
ദൈവസ്നേഹത്തിന്റെ ആഴത്തിന്റെ 3 പടികൾ റോമർ 5. പൗലോസ് പറയുമ്പം 5-ാം വാക്യത്തിൽ, ദൈവത്തിന്റെ സ്നേഹമോ നമ്മളിൽ പകർന്ന പരിശുദ്ധാത്മാവിലാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്ന രീതി. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സ്നേഹം മാനവ കുലത്തിന് വെളിപ്പെടുത്തി കൊടുത്തത് ക്രിസ്തുവേശു തന്നെ. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിൽ വ്യാപരിപ്പിക്കുന്നത് ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യത്തിൽ പറന്നു നടക്കുന്ന പരിശുദ്ധാത്മാവെന്ന തങ്കപ്രാവാണ്. അതിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ അവനെ സ്തുതിക്കട്ടെ. അത് ബലഹീനരായിരിക്കുമ്പോൾ തന്നെ, പാപികളായിരിക്കുമ്പോൾ തന്നെ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, സ്നേഹിതരെ യോഗ്യതയുടെ ലാഞ്ചന പോലും ഇല്ലാതിരിക്കുമ്പോൾ നമ്മെ സ്നേഹിച്ച സ്നേഹമാണ് ക്രിസ്തുവിന്റെ സ്നേഹം. കമ്പനികളിൽ, ഓഫീസുകളിൽ, ഫാക്ടറികളിൽ, ഉദ്യോഗ മണ്ഡലങ്ങളിൽ അഡ്മിഷനും പ്രമോഷനും കിട്ടുന്നത് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആണ് അല്ലെ? എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് തുടങ്ങി യോഗ്യതകളെ പരിഗണിച്ചാണ് കമ്പനികൾ, ഓഫീസുകൾ, ഫാക്ടറികളിൽ അഡ്മിഷനും പ്രമോഷനും. എന്നാൽ അയോഗ്യതയും കൊണ്ടുവരുമ്പോൾ അഡ്മിഷനും പ്രമോഷനും കിട്ടുന്ന ഒറ്റ കമ്പനിയേ ഉള്ളൂ. ഇന്ന് രാത്രി നമ്മൾ അവിടെയാ വന്നിരിക്കുന്നത്. 4 ഉദാഹരണം പറയട്ടെ. 1, യോഹന്നാൻ സ്നാപകൻ, എന്നിലും ബലമേറിയവൻ എന്റെ പിന്നാലെ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറ് കുരിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. സ്ത്രീകൾ ജനിച്ചവരിൽ ഏറ്റവും വലിയവനായിത്തീർന്ന അവനാണ്. 2, ശതാധിപൻ, കർത്താവേ നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാല്യക്കാരൻ സൗഖ്യം. 3, മുടിയൻ പുത്രൻ, അപ്പാ സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തു പോയി, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. പറഞ്ഞു കഴിഞ്ഞപ്പോൾ കയാലെ ചെരുപ്പ് കയ്യെ മോതിരം മുഖത്ത് ചുമ്മനം മേൽത്തരമായെങ്കിൽ നാലാമൻ പൗലോസ് തന്നെ ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തോൽ എന്ന പേരിന് യോഗ്യനല്ല. അവനാണ് മൂന്നാം സ്വർഗം വരെ എടുക്കപ്പെട്ടെങ്കിൽ സകലവിധ പാരമ്പര്യത്തിന്റെ അഹന്തകളും മാറ്റി അയോഗ്യത സമ്മതിച്ചാൽ നിന്റെ പേരിൽ ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലെ മഴ പെയ്യും. മക്കളെ, അവൻ ക്ഷമിച്ചാൽ പരിപൂർണമായിട്ടാണ്. അറിയാമോ, ക്രിസ്തുവേശുവിൽ കൂടെ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നതിന് ചില ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട്. വായിച്ചിട്ടുണ്ടോ സങ്കീർത്തനങ്ങളുടെ മണിമകുടമായ 103-ാമത്തെ സങ്കീർത്തനത്തിൽ 12-ാം വാക്യത്തിൽ, ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോടകറ്റി. ക്രിസ്തുനാഥന്റെ അടുക്കൽ വന്ന് പാപമോചനം പ്രാപിച്ച സഹോദരാ സഹോദരി പറന്ന് 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 ഉദയം മുതൽ അസ്തമാനം വരെ പറക്കുമ്പോൾ മനസ്സ് മന്ത്രിക്കട്ടെ, എന്റെ അപ്പച്ചൻ ക്ഷമിച്ചു ക്ഷമിച്ചു ക്ഷമിച്ചു. അവന്റെ വലിയ നാമം വാഴ്ത്തപ്പെടട്ടെ. യെശയ്യാ പ്രവചനം 1:18, രക്താംബരം പോലെ നിന്റെ പാപവും ഹിമം പോലെ വെളുപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പാപത്തിന്റെ കറകളാൽ വേദനിക്കുന്ന സഹോദരാ സഹോദരി മാരക പാപത്തിൽ അകപ്പെട്ട് ക്ഷമയിൽ വേദനയോടെ കഴിയുന്നെങ്കിൽ ഇന്ന് രാത്രി ഒരു സദ്വർത്തമാനം നിനക്കുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമില്ലാത്തവൻ, പരമപരിശുദ്ധൻ, അവൻ ആരാധന കൊതിയനല്ല, ആരാധനയ്ക്ക് യോഗ്യനാണ്. അവന്റെ പരമപരിശുദ്ധന്റെ ആ രക്തം സകല പാപം പോയി ശുദ്ധീകരിക്കുമ്പോൾ രക്താംബര പോലെ ഉള്ളതിനെ ഹിമം പോലെ വിളിപ്പിക്കുന്നു. യെശയ്യാവിന്റെ പ്രവചനം 38:17 വാക്യത്തിൽ, നീ എന്റെ പാപങ്ങളെ പിറയിൽ എറിഞ്ഞു കളഞ്ഞു, നിന്റെ പാപത്തിനും നിനക്കും മധ്യത്തിൽ നിന്റെ ദൈവം നിൽക്കുന്നു, നിന്നെ അഭിസംബോധന ചെയ്യുന്നു. പിറയിലെറിയുന്ന ആ പാപം, അതാണ് ദൈവീക സ്നേഹത്തിന്റെ പ്രദർശനം. തീർന്നില്ല. യെശയ്യാ പ്രവചനം 44:22 വാക്യത്തിൽ, നിന്റെ പാപങ്ങളെ അവൻ മായിച്ചു കളയുന്നു. തീർന്നില്ല. യിരെമ്യാ പ്രവചനം 31:34 വാക്യത്തിൽ, ഞാൻ ഇനി അവരുടെ പാപങ്ങളെ ഓർക്കയില്ല, മറക്കുന്ന ദൈവസ്നേഹം. തീർന്നില്ല. മീഖായുടെ പ്രവചനം 7:19 വാക്യം, ഞാൻ അവരുടെ പാപങ്ങളെ ചവിട്ടിക്കളയും. തീർന്നില്ല. അത് സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളയും. ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ ലംഘനങ്ങളെ അകറ്റിയവനെ സ്തുതിക്കുവീ. പാപക്കറകൾ മായിച്ച് രക്താംബരം ഹിമം പോലെ വെളുപ്പിക്കുന്നവനെ സ്തുതിക്കുവീ. പാപത്തെ പിറകിൽ എറിഞ്ഞു കളയുന്നു, മായിച്ചു കളയുന്നു, മറന്നു കളയുന്നു, മാത്രമല്ല ചവിട്ടിക്കളയുന്നു, സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളയും. ഇതറിയുമ്പോൾ നമുക്കൊരു പ്രബോധനമുണ്ട്. എന്താ അത്? കൊലോസ് ലേഖനം 3:12-13 വായിക്കൂ.
അതുകൊണ്ട് ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പോർക്കുകയും ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും
ക്ഷമിക്കുകയും ചെയ്യേ.
കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യേ.
ഹല്ലേലൂയ പറയാൻ ധൈര്യമുണ്ടോ നിനക്ക്? കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവീ. മത്തായി 18:35 ഓരോരുത്തൻ തന്റെ സ്നേഹിതനോട് ഹൃദയപൂർവം ക്ഷമിക്കാൻ ഞാൻ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവും അങ്ങനെ തന്നെ ചെയ്യും. നിന്റെ പാപക്കറകളെ കഴുകിക്കളഞ്ഞ് ക്രിസ്റ്റൽ ക്ലിയർ ആക്കിയെങ്കിൽ മറ്റുള്ളവരുടെ അപരാധം ക്ഷമിക്കണം ഹൃദയംഗമായി. 3 ഈ സങ്കീർത്തനം ചൊല്ലു മക്കളെ, നിന്റെ കോപം മാറും. പരീക്ഷിച്ചു നോക്കൂ, അല്പകാലമല്ലേ ഉള്ളൂ. നമ്മുടെ കർത്താവ് തന്റെ സ്നേഹത്താൽ സകലതും ക്ഷമിച്ചെങ്കിൽ കൂട്ടുവിശ്വാസിയോട് ക്ഷമിക്കുവാൻ മനസ്സുള്ളവർ കൈപൊക്കട്ടെ. ആരോട് വിദ്വേഷവും പകയും ഉണ്ടോ ഇവിടെ കളഞ്ഞിട്ടെ ഇന്ന് പോകാൻ തീരുമാനിക്കാവൂ. ആ സമർപ്പണമുള്ളവർ സ്തോത്രം ചെയ്യാം. ഡയമെൻഷൻസ് ഓഫ് ക്രിസ്ത്യൻ ലവ് പോയിന്റ് നമ്പർ 1 ഇറ്റ് ഈസ് ഫോർഗീവിംഗ് ലവ്. അതേ, ക്ഷമിക്കുന്ന സ്നേഹം. പോയിന്റ് നമ്പർ 2, ഇറ്റ് ഈസ് പ്രൊട്ടക്ടിംഗ് ലവ്. അത് സംരക്ഷിക്കുന്ന സ്നേഹമാണ്. ഓർമ്മയുണ്ടോ 103-ാം സങ്കീർത്തനം 13-ാം വാക്യം? എല്ലാവരും പറയൂ, അപ്പനെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നും. ആ കരുണ എന്താണ്? യിരെമ്യാവിന്റെ പ്രവചനം 31:20 വാക്യത്തിൽ വിശദീകരിച്ചിരിക്കുന്നു. ജെറമയ 31:20 വായിച്ചേ.
എഫ്രായിം എന്റെ വാത്സല്യ പുത്രനോ?
വെറും മോനല്ല, എന്റെ വാത്സല്യ പുത്രൻ.
ഓമന കുട്ടിയോ?
വെറും കുട്ടിയല്ല, ഓമന കുട്ടി.
ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും
കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഞാൻ അവന് വിരോധമായി സംസാരിക്കുമെങ്കിലും
അവനെ കുറിച്ച് എന്റെ മനസ്സിൽ സ്ഥായി
തോന്നും. പാപത്തിനെതിരെ ശബ്ദിക്കുമെങ്കിലും പാപിയോട് സ്നേഹമുള്ള ഒരു അപ്പച്ചനാ സ്വർഗത്തിൽ. വിരോധമായി സംസാരിക്കുമ്പോഴും എന്റെ മനസ്സിൽ സ്ഥായി തോന്നുന്നു. 103:13 അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെയാണ് ദൈവസ്നേഹത്തെ വിവരിച്ചതെങ്കിൽ യെശയ്യാവിന്റെ പ്രവചനം 49:15 അറിയാമോ? ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. അത് മാതൃസ്നേഹമാണ്. സ്വന്തം മക്കളെ പരിത്യജിച്ച അമ്മമാരില്ലേ? പുഴുങ്ങിയിട്ടുള്ള അമ്മമാരില്ലേ? ഈ വേദപുസ്തകം പറയുന്നു, അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. എത്ര പേർക്കൊരു ഹല്ലേലൂയ പറയാം? പ്രൊട്ടക്ടിംഗ് ലവ്, അത് ഫോർഗീവിംഗ് ലവ്, ഡയമെൻഷൻ നമ്പർ 1. പ്രൊട്ടക്ടിംഗ് ലവ്, ഡയമെൻഷൻ നമ്പർ 2, അത് അതേ സംരക്ഷിക്കുന്ന സ്നേഹമാണ്. ഇനിയും മൂന്നാമതായി, ഇറ്റ് ഈസ് ഡിസിപ്ലിനിങ് ലവ്, അതിന് പ്രശിക്ഷണം കൊടുക്കുന്ന, ശിക്ഷിക്കുന്ന സ്നേഹം. തുറക്കുവീൻ എബ്രായ ലേഖനം 12:5-6 വായിക്കുവീൻ.
മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്.
ശിക്ഷ നിരസിക്കരുത്.
അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും.
മുഷിയല്ലേ അടുത്തത്?
കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു.
സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു.
താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു.
ഈ സ്നേഹം ശിക്ഷിക്കുന്ന സ്നേഹം കൂടെയാണ്. അത് സ്നേഹത്തിന്റെ പ്രദർശനമാണ്. പപ്പ മാർക്കറ്റിൽ നിന്ന് വന്നു, ടോഫി, ചോക്ലേറ്റ്, ഐസ്ക്രീം. മോനെ ബാ, തിന്ന് തിന്ന്, മോളെ ബാ, കഴിക്ക. ഇതേ അപ്പച്ചന്റെ പോക്കറ്റിൽ കിടക്കുന്ന 50 രൂപ ഒരു ദിവസം കണ്ടില്ല. ഇതേത് കള്ളൻ ഇവിടെ വന്നേ? പുറത്തെ കള്ളൻ ഏതായാലും കയറത്തില്ല, അകത്തെ കള്ളൻ തന്നെയാണ്. ഈ മോനത് മോഷിച്ചു. മോനെ നീ എടുത്തോടാ. ഇല്ല പപ്പ. സത്യം പറയടാ. ഇല്ല പപ്പ. അപ്പോ പപ്പയ്ക്കൊരു ഒരു സംശയം വന്ന് പോക്കറ്റിൽ കൈയിട്ടപ്പോൾ ആ 50 രൂപ അവിടെ തന്നെ ഉണ്ട്. അപ്പോഴപ്പന് ദേഷ്യം വന്നു, പടിയെടുത്തു. അടിക്കുമ്പോൾ രണ്ട് പൊട്ടിയിരി പൊട്ടിക്കുമ്പോൾ, നീ മുടിഞ്ഞു പോകട്ടടാ, നിന്റെ എല്ലാം ഒടിയട്ടടാ, നീ വല്ലവന്റെ മോനാടാന്നല്ല ഇതിന്റെ അർത്ഥം. പിന്നെയോ, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. കൽക്ക മിഠായി, ആജ് കപ്പിട്ടായി. പ്രേം കപ്രദർശൻ മനസ്സിലാക്കാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്നലത്തെ ആ ഭക്ഷണം കൊടുത്ത കൈയാണ് ഇന്ന് ശിക്ഷണം കൊടുക്കുന്നതെങ്കിൽ നമുക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്. നമ്മൾ നന്നാകാനാണ്. എന്നാൽ ചില പിള്ളേർക്ക് അടി വളരെ കൊള്ളും. കാരണം അവർ ഓടാൻ തുടങ്ങും. അത് ബുദ്ധിയേടാ. മക്കള് വല്ലോം കേട്ടാ, മോനെ പപ്പയോ മമ്മിയോ വടിയെടുക്കുമ്പോ ഓടല്ലേ? നിന്റെ കാല് ഇത്രയേ ഉള്ളൂ. നിന്റെ അപ്പന്റെ കാല് 4 ഇരട്ടി വലുതാ. ഓടിച്ചിട്ടടിക്കും. ചില പിള്ളേർ സ്ട്രഗിൾ ചെയ്യും മമ്മിയുടെ പപ്പയുടെ കയ്യിന്ന് വടി പിടിച്ചു വയ്ക്കാൻ. ചെയ്യല്ലേ. നിന്റെ ആരോഗ്യത്തെക്കാൾ മാതാവിന്റെ പിതാവിന്റെ ആരോഗ്യം വലുതാണ്. പിന്നെ മൂന്നാമതൊരു മെത്തേഡുണ്ട്, അടി കുറയ്ക്കുവാൻ. ഓടാതെ, മല്ലയുദ്ധം ചെയ്യാതെ പപ്പ വടിയെടുക്കുമ്പോ കെട്ടിപ്പിടിച്ചാൽ മതി. പപ്പ, ഹൗ ബ്യൂട്ടിഫുൾ യു ആർ. ആ താലോലിച്ച് കെട്ടിപ്പിടിക്കുന്നവന് അടി കുറച്ചേ കൊള്ളുകയുള്ളൂ. സഹോദര, സഹോദരി, കർത്താവിന്റെ കോപം നിന്റെ വ്യക്തി ജീവിതത്തിൽ, ശരീരത്തിൽ, കുടുംബത്തിൽ, സഭാ ശുശ്രൂഷയിൽ വരുമ്പോൾ ഓടല്ലേ, ഓടല്ലേ, ഓടല്ലേ. അവന് ഒളിച്ചോടാൻ പറ്റുകയില്ല. മല്യുദ്ധം ചെയ്യാതെ ആ പാദത്തിൽ കവിണ് വീഴുക. അപ്പച്ചാ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ആ ദിവ്യ പാദത്തിൽ ആശ്രയിച്ചവരാരും ആലംബഹീനായി തീർന്നിട്ടില്ല. ഇങ്ങനൊരു ശിക്ഷ ഉള്ളതുമാണ് നമ്മളിവിടെ നിൽക്കുന്നത്. എന്റെ ഭാര്യയുടെ വല്യപ്പച്ചന്റെ പേര് പാസ്റ്റർ ടി ജി ഉമ്മൻ. ആചാന ബാഹുവായ ഒരു വേദപണ്ഡിതൻ, വേദശാസ്ത്രത്തിൽ പരാംഗതനായ ഐ പി സിയുടെ ആദ്യകാല നേതാക്കന്മാരിൽ ഒരാൾ. ഒരു ദിവസം ചൊറിയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ തനിക്ക് എതിരാളി ഒരു സ്നേഹിതൻ, ആ സ്നേഹിതന്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു ഭാവന പേരങ്ങ് പറയാം, കുട്ടിയച്ചൻ. വന്നിട്ട് പറഞ്ഞു, ഉമ്മച്ച കണ്ടോ എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, കണ്ടോ ചൊറിയുന്നത്. അപ്പോൾ ആ സുസ്മേര വദനനായി ഉമ്മച്ചനപ്പച്ചൻ പറഞ്ഞു, പ്രിയ കുട്ടിയച്ച, ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ ആരാന്ന്. ആരാ? എബ്രായർ 12:5, പിതാവ് തൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു. എനിക്കൊരു അപ്പച്ചനുണ്ട്, അവൻ എന്നെ കൈക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രദർശനമാണ്. പക്ഷെ കുട്ടിയച്ചനെ വെറുതെ വിട്ടില്ല. അടുത്ത ചോദ്യം, കുട്ടിയച്ചനെ അസുഖമൊന്നും വരാത്ത എന്തെന്നറിയാമോ? അറിഞ്ഞുകൂടാ. അടുത്ത വാക്യത്തിലുണ്ട്. എന്താ? എല്ലാവരും പ്രാപിക്കുന്ന പോലെ ശിക്ഷ കൂടാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളല്ല. കൗലയുടെ എത്രേ, നീ ഫാദർലെസ്സാ. എനിക്കൊരു ഫാദർ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ദൈവമക്കൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. തിരിക്കരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ പതറുകയില്ല. മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിന്റെ പ്രദർശനമാണ്. വായിക്കൂ ഇതേ കാര്യം തീത്തോസിന് ലേഖനം 2 11 മുതൽ 13 വരെ. ടൈറ്റസ് 2:11-13.
സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു.
ദൈവകൃപ ഉദിച്ചല്ലോ, രക്ഷിക്കുന്ന ദൈവകൃപ. അടുത്ത വാചകം,
നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും
കാത്തുകൊണ്ട് ഭക്തികേട്
പ്രപഞ്ചമോഹങ്ങൾ
വർജിച്ചിട്ട്
ഈ ലോകത്തിൽ
സുബോധത്തോടും
നീതിയോടും
ദൈവഭക്തിയോടും
ജീവിച്ചു പോരുക. അത് നമ്മെ ശിക്ഷിച്ചു വളർത്തും.
2:11 രക്ഷിക്കുന്ന കൃപ, 2:13 ശിക്ഷിക്കുന്ന കൃപയാ. അപ്പൊ ഓരോ അടിയും പറയുന്നത് അപ്പന്റെ കൃപ, അപ്പന്റെ കൃപ, അപ്പന്റെ കൃപ. ഇത് പ്രപഞ്ചമോഹങ്ങൾ വർജിക്കാനാണ്. ഈ ലോകത്തിന് അനുരൂപരായി പോകേണ്ടവരല്ല ദൈവമക്കൾ. ഇത് വയലല്ല ദൈവമക്കളെ, ഇത് കെട്ടിയടച്ച തോട്ടമാണ്. ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച് ഈസ് നോട്ട് ആൻ ഓപ്പൺ ഫീൽഡ്, ഇറ്റ് ഈസ് എൻക്ലോസ്ഡ് ഗാർഡൻ. എത്ര പേര് വിശ്വസിക്കുന്നു? വയല് ലോകമാണ്, സഭ തോട്ടമാണ്. അതിരും വരമ്പും അടുക്കും ചിട്ടയും ബെല്ലും ബ്രേക്കും അച്ചടക്കമുള്ള ഒരു പ്രസ്ഥാനമാണ് ദൈവസഭ. ഇത് അരിഞ്ഞാടേണ്ട പ്രസ്ഥാനമല്ലെന്ന് എന്നോടൊപ്പം പറയാൻ എത്ര പേരുണ്ട്? നിര അവരുടെ വേഷവിധാനത്തിലും ഉടയിലും നടയിലും വേഷത്തിലും ഭാഷയിലും ഒരു വ്യത്യാസം വേണം. മോശ കുഞ്ഞിനെ പെട്ടകത്തിൽ നിന്ന് എടുത്തപ്പം ഞാങ്ങണപ്പെട്ടി നിന്ന് കണ്ടുടനെ ഫറവോന്റെ പുത്രി പറഞ്ഞറിയാമോ, ഇത് എബ്രായ പൈതങ്ങളിൽ ഒന്ന്. നിന്റെ കുഞ്ഞ് സ്കൂളിൽ പോകുമ്പോഴും പറയട്ടെ ഇത് എബ്രായ കുഞ്ഞുങ്ങളിൽ ഒന്ന്. കാരണം എന്താ? പശയും കീലും തേച്ചു വെച്ചത് പെട്ടിക്ക. പെട്ടിക്കടിക്കേണ്ട പെയിന്റ് കുട്ടിക്ക് അടിക്കരുതേ. കുട്ടിയുടെ പെയിന്റ് സ്വർഗം അടിച്ചത് മതിയെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം. അമ്മേ, പെട്ടിയുടെ പെയിന്റ് പെട്ടിക്കടിക്കൂ, കുട്ടിയുടെ പെയിന്റ് അത്യുന്നതിന് അടിച്ചു വിട്ടിട്ടുണ്ട്. ഒറിജിനൽ പെയിന്റിൽ തൃപ്തി വളരെ മാത്രം നല്ലില്ലേ പറയാമോ? കൽക്കട്ടയിൽ വന്നൊരു ദൈവദാസൻ പറഞ്ഞതാ, ആ തെരുവിൽ ഒരുത്തൻ കളിച്ചോണ്ടിരിക്കുമ്പോ ഒരുത്തൻ ചോദിച്ചു, മോനെ നിന്റെ പേരെന്തുവാടാ? ഒരാൾ അടുത്തെന്ന് പറയാം, അത് മോനല്ല മോളം. അയ്യോ പറഞ്ഞു, നിങ്ങളാണോ ഇതിന്റെ അപ്പൻ? അല്ല, ഞാനിതിന്റെ അമ്മയാണ്. അറിയാമോ, ഹെതാ മാതാ തഥാ പുത്രി. അമ്മേ, വേഷവിധാന ശരിക്ക് ചെയ്യ്, ലോകത്തിന് അനുരൂപരാകരുതേ. ഉടുപ്പ് മലിനമാക്കാത്ത കുറെ പേർ സർദീസിലുണ്ട്. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രപഞ്ചമോഹങ്ങൾ, ഒരു ദൈവദാസൻ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ പറയുന്നു, നമ്മുടെ വഴിയെ കൂടെ കൂടെ പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ. ആമേൻ. ഭക്തിക്കൊരു വേഷമുണ്ട്, അതിനെ പൗലോസ് കണ്ണിച്ചിട്ടില്ല. അതിന്റെ ശക്തിയെ തെജിക്കുന്നതാണ് കണ്ടിച്ചിരിക്കുന്നത്. കർത്താവിന്റെ വേലക്കാരന്റെ വേഷമുണ്ട്. ഇങ്ങനെയുള്ളവർ കർത്താവിന്റെ അപ്പോസ്തോന്മാരുടെ വേഷം ധരിക്കുന്നവർ. അപ്പൊ അപ്പോസ്തോന്മാർക്ക് ശുശ്രൂഷകന്മാർക്ക് ഒരു നല്ല വേഷം, അത് ഇന്നതാന്ന് എഴുതിയിട്ടില്ലെങ്കിൽ ഒരു യോഗ്യമായ വസ്ത്രം. മുഖത്ത് നോക്കിയാൽ ഒരു ഐശ്വര്യം. അതുകൊണ്ട് ദൈവമക്കളെ, പ്രപഞ്ചമോഹം വർജിക്കുവീ, പ്രപഞ്ചമോഹം വർജിക്കുവീ. ലവ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ സ്നേഹം രക്ഷിക്കുന്നു. 2, ക്രിസ്തുവിന്റെ സ്നേഹം സംരക്ഷിക്കുന്നു. 3, ക്രിസ്തുവിന്റെ സ്നേഹം ശിക്ഷിക്കുന്നു. 4 പ്രബലം. 2 Corinthians 5:14 വായിക്കുകയും
ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ
നിർബന്ധിക്കുന്നു. കൺസ്ട്രെയിനിങ് ലവ്, കൺസ്ട്രെയിനിങ്. തുറന്ന് വായിച്ചാൽ കാണാം ദൈവത്തോടുള്ള നിരപ്പിന്റെ വചനം. ഭാവികളെ മനസ്സാന്തരപ്പെടുവീൻ, ദൈവത്തോട് നിരപ്പുകയും. സുവിശേഷത്തിന്റെ ഘോഷണമാണിതെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ട സകല ദൈവമക്കളും ഈ അല്പകാലം മാത്രം ബാക്കിയുള്ളപ്പോൾ സുവിശേഷ ഘോഷണത്തിൽ ഇറങ്ങണം. 1 Corinthians 15:58 ഇടയലേഖനമല്ല, പൊതുസഭയോട് പറയുന്നു, കർത്താവിന്റെ വേലയിൽ നിങ്ങൾ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകുവീൻ. 1 Petros 2:9 അന്ധകാരത്തിൽ നിങ്ങളെ വിളിച്ചത് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ്. അതിന് ബൈസ്കൂളിൽ പോയില്ലല്ലോ. ഹൈസ്കൂളും കോളേജും ഒക്കെ നല്ലതാ, പക്ഷേ സുവിശേഷം അറിയിക്കാൻ മാത്രം അതിൽ പോകണമെന്നില്ല. ശമര്യക്കാരി സ്ത്രീയുടെ അന്തരംഗത്തിൽ ദിവ്യപ്രകാശത്തിന്റെ കിരണങ്ങൾ വന്നപ്പോൾ ഒറ്റ മണിക്കൂറുകൊണ്ട് ഉടവും മറന്നു, വെള്ളവും മറന്നു, ദാഹവും മറന്നു. 1 മിഷണറി വനിതയായെങ്കിൽ അതിനേക്കാൾ പ്രായമുള്ള സഹോദര സഹോദരി, രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ നീ ഒരു മിഷണറിയാണ്. ഗദരദേശത്തെ ഭൂതഗ്രസ്തനോട് പറഞ്ഞു, ആരോടും പറയല്ലേ, പക്ഷെ അതൊരു പരീക്ഷയായിരുന്നു. അവൻ തുള്ളിച്ചാടി 10 സുവിശേഷം അറിയിച്ചപ്പോൾ സൺഡേ സ്കൂൾ പോലും പഠിക്കാത്തവൻ, ആരാധന സംബന്ധിക്കാത്തവൻ എങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ച ദിവസം മുതൽ ദൈവസഭ ക്രിസ്തുവിനെ സാക്ഷിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 എല്ലാവരും ഒന്ന് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ധരിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ പറയുന്നതും പെന്തക്കോസ്തരായ നാമ. പക്ഷെ പെന്തക്കോസ്റ്റിൽ ഒത്തിരി ആളുകൾക്കും പരിശുദ്ധാത്മാവിനെ തന്നതെന്താണെന്ന് അറിഞ്ഞുകൂടാ. അന്യഭാഷ പറയാൻ, തുള്ളാൻ, ചാടാൻ, ആടാൻ, പാടാൻ, ഇതെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാ. കാണുകയും കേൾക്കുകയും ചെയ്തത് പകർന്നു തന്നു. പക്ഷേ ഇത് ലക്ഷണങ്ങളാണ്. ലക്ഷ്യം ക്രിസ്തുവിന്റെ സാക്ഷിയാകുവാനാണ്. പരിശുദ്ധാത്മാവെന്ന കാറ്റ് നിന്നിൽ വന്നത് ആടാനും ചാടാനും തുള്ളാനും പറയാനുമല്ല. അതൊക്കെ സിംഗംസ. ഒന്നാമത് നീ ക്രിസ്തുവിന്റെ സാക്ഷിയാകണം, സാക്ഷിയാകണം. അതിനുവേണ്ടി ആന്ന് പരിശുദ്ധാത്മാവ് തന്നത് എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ ആദ്യത്തെ ജനറൽ ബോഡിയും ഇലക്ഷനും അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ അന്ന് ഏഴംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. യോഗ്യത: പരിശുദ്ധാത്മ നിറവ്, 2 പരിജ്ഞാന നിറവ്, 3 നല്ല സാക്ഷ്യം. തെരഞ്ഞെടുത്തവരെ ആക്കിയപ്പോൾ പറഞ്ഞു, പ്രസംഗം ഞങ്ങൾ ചെയ്യാം, വചനശൂഷ ഞങ്ങൾ ഉച്ചരിക്കാം, നിങ്ങൾ പോതേ പ്രാർത്ഥി ആ കമ്മിറ്റിക്കാര്യങ്ങൾ നോക്കി അക്കൗണ്ട് ബുക്ക് നോക്കാൻ ആക്കി. പക്ഷേ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ആ ഏഴംഗ കമ്മിറ്റിയിൽ ഒരുത്തൻ, അവൻ വിശ്വാസവും പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ, പുസ്തകം അടച്ചു വെച്ചേച്ച് പുറത്തിറങ്ങി സുവിശേഷം പ്രസംഗിച്ചു. പ്രസംഗം തുടങ്ങിയപ്പോൾ അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചു. അവനാണ് സ്തേഫാനോസ്. ആ കമ്മിറ്റി മെമ്പർ വെളിയിലിറങ്ങിയതോടുകൂടെ ഏഴംഗ കമ്മിറ്റി 6 അവന്റെ രക്തസാക്ഷി മരണം കണ്ടപ്പോൾ അടുത്ത കമ്മിറ്റി മെമ്പർ മിസ്റ്റർ ഫിലിപ്പോസ് അദ്ദേഹവും പറഞ്ഞു, ഈ പരിപാടിയേക്കാൾ നല്ലത് സുവിശേഷത്തിൽ 10 ആത്മാക്കളെ നേടുന്നതാ. അവൻ ഇറങ്ങി ശമരിയിൽ പ്രസംഗിച്ചു. ജനലക്ഷങ്ങൾ സുവിശേഷം കേൾക്കുന്നു. സ്ഥാനപ്പെട്ട് മാത്രമോ ഐത്യോപ്യ രാജ്യത്തിലെ ധനകാര്യ മന്ത്രിയെ സുവിശേഷം പറഞ്ഞ് വെള്ളത്തിലിറക്കി മുക്കി വചനപ്രകാരം സ്ഥാനപ്പെടുത്തി സഭയോടെ ചേർക്കാൻ ദൈവവനെ ഉപയോഗിച്ചു. അവൻ കമ്മിറ്റിക്കല്ല സ്ഥാനം കൊടുത്തത്, സുവിശേഷത്തിനാണ്. കൗൺസിലിൽ ഞാൻ എതിരല്ല, ജനറൽ കൗൺസിൽ ഞാൻ മെമ്പർ, സ്റ്റേറ്റ് കൗൺസിൽ ഞാൻ അംഗം, ഇല്ലാത്ത ഞാൻ ഉണ്ടാക്കി കൊടുക്കും. സഹോദരങ്ങളെ, ഉത്തരവാദിത്വം നമുക്ക് വേണം, അത് വചനാനുസരണം. പക്ഷേ ഒരു കാര്യം, ചർച്ചിന്റെ കമ്മിറ്റിയിൽ ഇരിക്കുമ്പോഴും അക്കൗണ്ടിനേക്കാൾ വലുത് ആത്മാക്കളെ നേടുക, ആത്മാക്കളെ നേടുക. വിൻ സോൾസ്, ഫോളോ മീ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ആ മനുഷ്യത്തിന്റെ മീൻ പിടിക്കണമെങ്കിൽ വെള്ളത്തിൽ പോകണം. ചില കിണറ്റിലെ പിടിക്കൂ, കൂവാമ്മേ, അവിടെ പിടിച്ച തവളയെ കിട്ടു. ആ തവളയ്ക്ക് ഒരു ദോഷമുണ്ട്, എങ്ങനെ ചാടിക്കേറിയോ ചാടിച്ച അതുപോലെ ചാടി ഇറങ്ങും. ഐ ചാരോൻ എ ജി സി ജി ചാടി ചാടി പോകാൻ. കാരണം നീ പിടിച്ചത് മീനെയല്ല മക്കളെ, തവളയാ. അത് ചാടി പഠിച്ചത് ചാടി ഇറങ്ങും. ചില സ്വിമ്മിംഗ് പൂളിൽ പോയി പിടിക്കും, അവിടെ മത്സ്യത്തെ, അതെ, കുളിക്കുന്ന സ്ഥലം, അവിടെ മീൻ കിട്ടത്തില്ല. സ്ത്രീകളുടെ നീണ്ട തലമുടിയും കിട്ടും, സോപ്പിന്റെ കഷ്ണവും കിട്ടും. അതുകൊണ്ട് കിണറിനെ മറന്ന്, കുളവും മറന്ന്, വിശാല സമുദ്രത്തിലേക്ക് വലയിറക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് ദൈവസഭയോടാകുവാനും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്.